السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സത്യത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു. ആ വിഷയത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ചില പ്രധാനപ്പെട്ട ആയത്തുകൾ, ഹദീസുകൾ, ആസാറുകൾ നമ്മൾ വിശദീകരിച്ചു. ആ വിഷയം മനസ്സിലാക്കുകയും അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അത് പഠിക്കുകയും അത്തരത്തിലുള്ള ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. ഹക്ക് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് തസ്കിയത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇസ്തിഗ്ഫാറിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ്. എന്താണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. മലയാളത്തിൽ നമുക്കതിന് നൽകാൻ പറ്റുന്ന അർത്ഥം പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ആവശ്യപ്പെടുക, ഇതാണ് ഇസ്തിഗ്ഫാർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതിന്റെ മലയാളത്തിലുള്ള ഒരർത്ഥം മാത്രമാണ്. ഗഫറ എന്നാണത് പദം. ഗഫറ അല്ലെങ്കിൽ ഇസ്തഗ്ഫറ, ഇസ്തഗ്ഫിറു, ഇസ്തിഗ്ഫാർ. എന്നാൽ അതിന്റെ സാങ്കേതികമായിട്ടുള്ള അർത്ഥം പൊറുക്കലിനെ തേടുക എന്നുള്ള കേവലം ഒരർത്ഥത്തിൽ ഒതുങ്ങുന്ന പദമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ അതിന്റെ അറബിയിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഖൈർ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു പദത്തിന്റെ പൂർണമായ ആശയം, പൂർണമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കലും അതിന്റെ തർജ്ജുമ കൊണ്ട് നമുക്കത് സാധിക്കുകയില്ല. അത് ഇസ്ലാമിലെ ഏത് സാങ്കേതിക പദങ്ങൾ എടുത്താലും അതിനെ പരിഭാഷപ്പെടുത്തിയാൽ ഒരു പദത്തിന്റെയും അർത്ഥത്തെ പൂർണമായി മനസ്സിലാക്കുവാനോ അതിന്റെ ആശയം ഉൾക്കൊള്ളുവാനോ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. ഖുർആന്റെ അർത്ഥമാണെങ്കിലും ഹദീസിന്റെ അർത്ഥമാണെങ്കിലും അതിന്റെ അറബിയിൽ തന്നെ അത് മനസ്സിലാക്കണം. അത് റബ്ബ് എന്നുള്ള പദം മലയാളത്തില് സാധാരണ നമ്മൾ പറയുന്ന അർത്ഥം രക്ഷിതാവ്. എന്താണ് അതിന്റെ അർത്ഥം? കാരണം മലയാളത്തിൽ നമുക്കത് പരിചയപ്പെടുത്തണമെങ്കിൽ അത് പ്രയോഗിക്കുക അല്ലാതെ നിവർത്തില്ല. പക്ഷെ ഒരുപാട് ആശയങ്ങളെ ദ്യോതിപ്പിക്കുന്ന ഒരു പദമാണ് റബ്ബ്. രണ്ടു മൂന്ന് ആശയങ്ങൾ അതിൽ വരുന്നുണ്ട്. അതേപോലെ റഹ്മാൻ, റഹീം, റഹ്മത്ത്, ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ ഓരോ സാങ്കേതിക പദങ്ങളും, സക്കാത്ത്, ഇങ്ങനെയുള്ള ഓരോ പദങ്ങളും അത്തരത്തിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ള പദം. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും മൂന്ന് നാല് അർത്ഥങ്ങളാണ്. ഇതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥങ്ങളിലേക്ക് പോകുന്നില്ല. അതിന്റെ ചർച്ചകൾ ഒരുപാട് ഉലമാക്കൾ നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും മൂന്ന് അല്ലെങ്കിൽ നാല് ഉദ്ദേശങ്ങൾ. ഒന്ന്, നമ്മൾ ചെയ്ത ഒരു തെറ്റിനെ മറച്ചു വെക്കുക. ഇതാണ് അതിന്റെ ഒന്നാമത്തെ ആശയം. അപ്പൊ ഇതൊന്നും ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്നുള്ളതാണ് മലയാളത്തിലുള്ള അർത്ഥമെങ്കിലും, അതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ ആശയം അതിൽ വരുന്നത് ഒന്ന്, നമ്മൾ ചെയ്ത ഒരു പാപത്തെ, തെറ്റിനെ മറച്ചു വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് അത് മറച്ചു വെക്കുന്നു എന്ന് മാത്രമല്ല, അള്ളാഹു അതിൽ വിട്ടുവീഴ്ച നൽകുന്നു. ഒന്ന്, അത് മറച്ചു വെക്കുന്നു, നമ്മൾ ചെയ്ത തെറ്റ് അത് പരസ്യമാക്കി അള്ളാഹു നമ്മളെ വഷളാക്കുന്നില്ല എന്നർത്ഥം. അത് വളരെ വിശദമായിട്ട് ഹദീസുകളിൽ വന്നതാണ്, അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ ഒന്ന് അത് മറച്ചു വെക്കുക. രണ്ടാമത്തെ അതിന്റെ അർത്ഥം, അള്ളാഹു നമ്മൾ ചെയ്ത തെറ്റെന്താണോ അത് നമുക്ക് വിട്ടുവീഴ്ച നൽകുന്നു, അത് വിട്ടുവീഴ്ച ചെയ്തിരുന്നു, മാപ്പാക്കി തരുന്നു എന്നർത്ഥം. മൂന്നാമത്തത് ഇതിന്റെ ആശയം വരുന്നത് വലാ യുആഖിബു അലൈഹി, അള്ളാഹു അത് ചെയ്തതിന്റെ പേരിൽ അള്ളാഹു അവനെ ശിക്ഷിക്കുകയില്ല. മൂന്നാമത്തത്. നാലാമത്തത് അവനെ ശിക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, അള്ളാഹു അവൻ ചെയ്ത നന്മകൾക്ക് പ്രതിഫലം കൊടുക്കുകയും അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ നാല് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഇസ്തിഗ്ഫാർ. അപ്പോൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുമ്പോൾ, നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുമ്പോൾ നമസ്കാരത്തിലും അതല്ലാത്ത സന്ദർഭത്തിലും, ഇസ്തിഗ്ഫാർ എന്നുള്ളത് പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ അത് പ്രയോഗിക്കേണ്ടതുണ്ട്. ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ, അതല്ലെങ്കിൽ നമസ്കാരത്തിലെ ചില പ്രത്യേകമായ അർക്കാനുകളിൽ, നമസ്കാരത്തിന്റെ ചില ഭാഗങ്ങളിൽ, അതേപോലെ തന്നെ ചില പ്രത്യേകമായിട്ടുള്ള സന്ദർഭങ്ങൾ, സമയങ്ങൾ, അതിലൊക്കെ ഇസ്തിഗ്ഫാർ വരുന്നുണ്ട്. അതല്ലാത്ത സന്ദർഭത്തിലും നിരന്തരമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒന്നാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാ എന്നത് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം, അള്ളാഹുവെ ഞാൻ ചെയ്ത പാപത്തെ നീ മറച്ചു വെക്കണം, അള്ളാഹുവെ നീ എനിക്കത് വിട്ടുവീഴ്ച ചെയ്തു തരണം, അള്ളാഹുവെ അത് ചെയ്തതിന്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുത്, അള്ളാഹുവെ ഞാൻ ചെയ്തിട്ടുള്ള മറ്റു നന്മകൾ അതിന്റെ പ്രതിഫലം എനിക്ക് നൽകുകയും എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യണേ. ഈ നാല് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്, ഒരു പ്രയോഗമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ പൊറുക്കലിനെ ചോദിക്കുക അല്ല, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, പാപങ്ങൾ ചെയ്തിരിക്കുന്നു, അതെനിക്ക് മറച്ചു വെക്കണം, അത് നീ എന്നിൽ, അത് മറ്റുള്ളവരിൽ നിന്ന് നീ മറച്ചു പിടിക്കണം, അതെന്നെ വഷളാക്കരുത്, അത് എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണം, അത് ചെയ്തതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുത്, ഞാൻ ചെയ്തിട്ടുള്ള നന്മകൾ അതിനെനിക്ക് പ്രതിഫലം നൽകണം, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണം. ഈ നാല് ആശയങ്ങൾ ദ്യോതിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അപ്പൊ നമ്മൾ അള്ളാഹുമ്മ ഗ്ഫിർലി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുമ്പോൾ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുമ്പോൾ ഈ മൂന്ന് ആശയങ്ങൾ, അല്ലെങ്കിൽ നാല് ആശയങ്ങൾ, ചില ആൾക്കാർ അതിൽ കൂടുതൽ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്, അത് ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് ഏതൊരു പദമാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഇൻദമാ തഖൂലു അസ്തഗ്ഫിറുല്ലാഹ് തസ്അലുല്ലാഹ ഷൈഅൈനി, നീ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് നീ രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന് സിത്തറുദ്ദം, ഒന്ന് ചെയ്ത തെറ്റ് അത് മറച്ചു പിടിക്കണം.
രണ്ടാമത്തേത് അത് മാപ്പ് കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഇഖാബ് ഉണ്ടാകരുതേ, അള്ളാഹു ശിക്ഷിക്കരുതേ എന്നുള്ളതാണ്, എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നീ അള്ളാഹുവിനോട് ചോദിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ തന്നെ എന്നുള്ളത് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിയാദു സ്വാലിഹീന്റെ ഷറഹിൽ പറയുന്നുണ്ട്. നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ദുആയാണ്, ഒരു ദിക്റാണ് അസ്തഗ്ഫിറുല്ലാ എന്നുള്ളത്, അതല്ലെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക എന്നുള്ളത്. എന്നാൽ ഇന്നത്തെ മുസ്ലിങ്ങൾ ഇത് മറന്നിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇന്ന് പലരുടെയും നാവുകളിൽ, ചുണ്ടുകളിൽ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, വാചാലമായി സംസാരിക്കുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. നൂറുനൂറ് കാര്യങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദുനിയാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബിസിനസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുടുംബത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ദിക്റുകളും ദുആകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മുറുകെ പിടിക്കേണ്ട, നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ട, ദിക്ര് ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട ഒരു പദമാണ് അസ്തഗ്ഫിറുല്ലാ എന്നുള്ളത്. അള്ളാഹുവേ ഇത് മറച്ചു വെക്കണേ, അള്ളാഹുവേ ഇതെനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണേ. നേരത്തെ പറഞ്ഞതുപോലെ ആ വിശദീകരണങ്ങളൊക്കെ ഇനി പദപ്രയോഗം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പറയുമ്പോൾ അതിന്റെ മുമ്പ് അമ്പിയാക്കളോട് അള്ളാഹു കൽപ്പിച്ച കാര്യമാണ് ഇസ്തിഗ്ഫാർ. ലോകത്തിലേക്ക് വന്ന അമ്പിയാക്കളോട് അള്ളാഹു ഇത് ചെയ്യണമെന്ന് കൽപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിലൂടെ, പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ കാണാം അവരോട് ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന. ആ കൽപ്പന വന്നു ഒന്ന്. രണ്ട്, അമ്പിയാക്കളുടെ ചരിത്രത്തിലൊക്കെ കാണാവുന്ന മറ്റൊന്ന്, അള്ളാഹുവിന്റെ കൽപ്പന അവർ അനുസരിക്കുകയും അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു. രണ്ട്. മൂന്നാമത്തത്, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു ഈ കാര്യം കൊണ്ട് കൽപ്പിച്ചു, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോടും കൽപ്പിച്ചു. പക്ഷെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള അമ്പിയാക്കളോട് കൽപ്പിച്ച കാര്യം, അമ്പിയാക്കൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഇസ്തിഗ്ഫാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ച ഇസ്തിഗ്ഫാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഉമ്മത്തിനോട് കൽപ്പിച്ച ഇസ്തിഗ്ഫാറിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്ഥാനമുണ്ട്, നമ്മുടെ നാവ് കൊണ്ട് ചുണ്ടുകൊണ്ട് എത്ര പ്രാവശ്യം ഈ ഒരു മാസത്തിൽ നമ്മൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടാകും? മനസ്സറിഞ്ഞുകൊണ്ട് പറയണം. അതല്ലാത്തത് കദ്ദാവിന്റെ ഇസ്തിഗ്ഫാറാണ് എന്നുള്ളത് ഷെയ്ഖ് ഫൗസാനെ പോലുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് കള്ളന്മാരുടെ ഇസ്തിഗ്ഫാറാണ്. ആത്മാർത്ഥമായിക്കൊണ്ടാണ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ പറയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 70-ൽ അധികം തവണ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാറുണ്ട്. വേറെ ചില റിവായത്തുകളിൽ കാണാം 100 തവണ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാ എന്നുള്ളത് പറയാറുണ്ടായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹ്, വഹി കിട്ടുന്ന അഷ്റഫുൽ ഖൽഖായ, ഈ ദുനിയാവിലും പരലോകത്തും സയ്യിദായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം, 2 ദിവസത്തിൽ, ഒരാഴ്ചയിൽ, ഒരു മാസത്തിൽ, 6 മാസത്തിൽ, ഒരു വർഷത്തിൽ എത്ര തവണ നമ്മൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നുണ്ട്? അസ്തഗ്ഫിറുല്ലാ എന്നുള്ളത് എന്തെങ്കിലും ഒരു തിന്മ ചെയ്യുമ്പോൾ മാത്രം പറയേണ്ട ഒരു കാര്യമല്ല അസ്തഗ്ഫിറുല്ലാ എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തീർക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം പറയുന്നത് അസ്തഗ്ഫിറുല്ലാ എന്നുള്ളതാണ്. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോ, അറഫയിൽ നിന്നുള്ള പോക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെല്ലണമെന്നാണ് പറഞ്ഞത്. സഹറിന്റെ സമയത്തെ കുറിച്ച് പറഞ്ഞപ്പോ വബിൽ അസ്ഹാരിഹും എസ്തഗ്ഫിറൂൻ എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് തെറ്റ് ചെയ്തിട്ടല്ലോ. അങ്ങനൊരു ധാരണ ഉണ്ടെങ്കിൽ, ഒരു തെറ്റ് ചെയ്തിട്ടാണ് അസ്തഗ്ഫിറുള്ള എന്ന് പറയേണ്ടതെന്ന തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മഅസൂമാണ്, നമ്മൾ മഅസൂമികളല്ല. ഒരു ദിവസം എത്ര തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിക്കുന്നു, തെറ്റുകൾ സംഭവിക്കും, മനുഷ്യരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂം, ഇസ്മത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് ചെയ്ത പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അള്ളാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട്. ആ റസൂലുള്ളാഹ് ഒരു ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പോലുള്ള സഹാബികൾ പറയുന്ന ഒരു മജ്‌ലിസ്, ഒരൊറ്റ മജ്‌ലിസ്, ആ ഒരു മജ്‌ലിസിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് സഹാബികൾ ഉദ്ധരിച്ച ഹദീസുകളിൽ കാണാം. അത് ഒന്നോ രണ്ടോ ഹദീസല്ല, നിരവധി ഹദീസുകളിലൂടെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറയുമ്പോൾ ആ ഹദീസുകളിൽ അത് കാണാം. ഒരു മജ്‌ലിസ്, ആ മജ്‌ലിസിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ആ ഒരൊറ്റ മജ്‌ലിസില് 100 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാറുണ്ടായിരുന്നു എന്നുള്ളതാ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഇസ്തിഗ്ഫാറിനുള്ള സ്ഥാനം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്തിഗ്ഫാർ എന്നുള്ളത് ഇബാദത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. പുണ്യകർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഅലമായ പുണ്യകർമ്മമാണ് ഇസ്തിഗ്ഫാർ. കൊണ്ട് ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷയാണുള്ളത്. അതുകൊണ്ട് അത് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു വന്നിട്ടുള്ള ഒരു അസർ ഹില്യയിൽ അബൂ നുഐം ഉദ്ധരിച്ചിട്ടുള്ള, അതിൽ അദ്ദേഹം പറഞ്ഞു, ലൈസൽ ഖൈറു അൻ യക്സുറ മാലുക വവലദുക, നിന്റെ മക്കളും സന്താനങ്ങളും വർദ്ധിക്കുന്നതിലല്ല ഖൈറുള്ളത്. അതിലല്ല ഖൈർ, കുറെ മക്കളുണ്ട്, കുറെ സമ്പത്തുണ്ട്, അത് വർദ്ധിക്കുന്നതിലല്ല ഖൈറുള്ളത്. അലി റളിയല്ലാഹു പറയണേ, വലാക്കിന്നൽ ഖൈർ അൻ യക്സുറ ഇൽമുക, നിന്റെ ഇൽമ് അത് വർദ്ധിക്കുന്നതിലാണ് ഖൈറുള്ളത്. ഒന്ന്, അദ്ദേഹം ഖൈർ ഏതിലൊക്കെയാണുള്ളത്, ഖൈർ ഏതല്ല എന്നുള്ളത് വിശദീകരിക്കുകയാണ്. ഒന്ന്, ഇൽമ് വർദ്ധിക്കുന്നതിലാണ് ഖൈറുള്ളത്. വയഉളുമ ഹിൽമുക, നിന്റെ ആ ഹിൽമ്, ആ പക്വത, അതിലാണ് ഖൈറുള്ളത്. വൻ വല്ലാ തുബാഹിയ നാസ ബിഇബാദതി റബ്ബിക, നീ ചെയ്യുന്ന ഇബാദത്ത് അത് ജനങ്ങളെ കാണിക്കാതിരിക്കുന്നതിലാണ് ഖൈറുള്ളത്. ഫൈൻ അഹ്സൻത ഹമിദല്ലാ, നീ ഒരു നന്മ ചെയ്താൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നതിലാണ് ഖൈറുള്ളത്. വൈ നസഅത ഇസ്തഗ്ഫർത്തല്ലാ, ഇതാണ് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെടുന്നത് വരുന്നത്. നീ ഒരു തിന്മ ചെയ്താൽ, ഒരു തെറ്റ് ചെയ്താൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിലാണ് ഖൈറുള്ളത്. അപ്പൊ നാലഞ്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ നമ്മൾ ഖൈർ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് മക്കളിലാണ്, സമ്പത്തിലാണ്, ദുനിയാവിന്റെ കാര്യങ്ങളിലാണ്. അതിൽ ചിലപ്പോൾ നമുക്ക് ഖൈർ ഉണ്ടാകാം, ഖൈർ ഇല്ലാതിരിക്കാം, അത് വേറൊരു വിഷയമാണ്. എന്നാൽ ആ ഖൈർ അല്ലാ സത്യവിശ്വാസികൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ നോക്കി മാത്രമല്ല അല്ല മക്കളെ കൊടുത്തിട്ടുള്ളത്, സമ്പത്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് ഹില്യയില് ആരുദ്ധരിച്ചതാണ്? അലി റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസറായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഒരു തെറ്റ് ചെയ്താൽ അതിനുവേണ്ടി അതിൽ ഇസ്തിഗ്ഫാർ ചെയ്യുക, അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക, അതിലാണ് ഖൈറുള്ളത്. ഒരു നന്മ കിട്ടിയാൽ അൽഹംദുലില്ലാ, അള്ളാഹുവിനെ ഹംദ് ചെയ്യുക, അതിലാണ് ഖൈറുള്ളത്. ഈ ഖൈർ നമുക്ക് വേണ്ടേ? ഈ ഖൈർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. റബീഅ ഇബ്നു ഖുസൈം റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം തന്റെ ആളുകളോട് പറഞ്ഞൊരു സംഭവം, അവർ പറഞ്ഞു, തദറൂന മദ്ദാഉ വദ്ദവാഉ വശിഫാഉ, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ദാ, എന്താണ് ദവാ, എന്താണ് ശിഫാ, രോഗം, എന്താണ് രോഗം എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? എന്താണ് അതിന്റെ മരുന്ന് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? എന്താണ് ശിഫ, അതിനുള്ള ശമനം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഖാലു, അവർ പറഞ്ഞു, ലാ, ഇല്ല. റബീഅ ഇബ്നു ഖുസൈം റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്, കാല, അദ്ദേഹം പറഞ്ഞു, അദ്ദുനൂബ്, രോഗം പാപങ്ങളാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ അത് രോഗമാണ്, അതാണ് രോഗം. അതല്ലാത്ത ദുനിയാവിന്റെ രോഗങ്ങൾ അത് മരണത്തോടു കൂടിയിട്ട് ആണ് ശരിയോ? ഷിഫയോ? അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചികിത്സ ചെയ്താൽ ചിലപ്പോൾ ഷിഫയാവും. എന്നാൽ മനുഷ്യനെ നശിപ്പിക്കുന്ന, അവന്റെ ദീനും ദുനിയാവും തകർത്ത് കളയുന്ന രോഗമാണ് ദുനൂബ്. അദ്ദേഹം പറഞ്ഞു കൊടുക്കാണ്, രോഗം എന്താണ്? അദ്ദുനൂബ്, അത് പാപങ്ങളാണ്. അതിന്റെ മരുന്ന് അൽ ഇസ്തിഗ്ഫാർ, അത് ഇസ്തിഗ്ഫാറാണ്, അത് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കലാണ്. വശിഫാവു, അതിന്റെ ശിഫ എന്താണ്? അൻ തതൂബ സുമ്മ ലാ തഊദ, അല്ലാഹുവിനോട് തൗബ ചെയ്യലാണ്, പിന്നീട് ആ തെറ്റിലേക്ക് തിരിച്ചു പോകാതിരിക്കലാണ്. അപ്പൊ ഇതാണ് രോഗം, അതിലുള്ള മരുന്നും പറഞ്ഞു, അതിന്റെ ശിഫയും പറഞ്ഞു. അപ്പോ പാപങ്ങൾ എന്നുള്ളത് രോഗമാണ്, അത് ചികിത്സിക്കേണ്ടത് ഇസ്തിഗ്ഫാർ കൊണ്ടാണ് അത് ചികിത്സിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, കൈഫ അഖൂലു ഹീന അസ്അലു റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കണം? ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? നമ്മളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ രീതി ഇതായിരുന്നു. ഇസ്ലാമിലെ ഏറ്റവും പുണ്യ കർമ്മ ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹിനോട് ചോദിക്കുക, അതിലുള്ള കാര്യങ്ങളിൽ മത്സരിക്കുക, അതായിരുന്നു സഹാബികളുടെ നിലപാട്. അങ്ങനെ റസൂലുള്ളാഹിനോട് ചോദിച്ചതാണ്, റബ്ബിനോട്, എന്റെ റബ്ബിനോട് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി, ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണം, വർഹംനി എന്നോട് കരുണ കാണിക്കണം, വആഫിനി എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണം, വർസുഖ്നി എനിക്ക് റിസ്ക് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്. വയജ്മഉ അസാബിഹു ഇല്ല ഇബ്ഹാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അതിങ്ങനെ എണ്ണി പറഞ്ഞു കൊടുത്തു. ഇബ്ഹാം അല്ലാത്തതൊക്കെ അത് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. വയജ്മഉ അസാബിഹു ഇല്ല ഇബ്ഹാം, ഒന്ന് രണ്ട് മൂന്ന് നാല്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി, ഇത് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്. എന്നിട്ട് ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത് എന്താണോ? ഫഇന്നഹാഉലായി, ഈ നാല് കാര്യങ്ങൾ, തജ്മഉലക ദുനിയാക വആഖിറതക, ഈ നാല് കാര്യങ്ങൾ നിനക്ക് നിന്റെ ദുനിയാവിനെയും ആഖിറത്തിനെയും ഒരുമിച്ച് കൂട്ടിത്തരും. ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും, ഈ നാല് കാര്യങ്ങൾ നമുക്ക് വേണ്ടേ? ഈ നാല് കാര്യങ്ങൾ, ഹദീസിന്റെ ഭാഗം തന്നെയാണ്, ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്, ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. ഈ നാല് കാര്യങ്ങൾ, അതിനൊക്കെ ദുനിയാവും ആഖിറവും ഒരുമിച്ച് കിട്ടും. ഇതിന് ഉലമാക്കൾ പറഞ്ഞു, ദുനിയാവ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? വദാലിക അന്നൽ മഗ്ഫിറത വറഹ്മത മുതഅല്ലിഖത്തും ബിൽ ആഖിറ, ഇതിൽ പറഞ്ഞ റഹ്മത്തും ഇതിൽ പറഞ്ഞ മഗ്ഫിറത്തും അത് ആഖിറവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി മഗ്ഫിറത്തും റഹ്മത്തും, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, റഹ്മത്തും മഗ്ഫിറത്തും അത് ആഖിറവുമായി ബന്ധപ്പെട്ടത്. വൽ മുആഫാത്തു വരിസുക്കും മുതഅല്ലിഖത്തും ബിദ്ദുനിയാ, റിസുക്കും മുആഫാത്തും അത് ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടത്. വമൻ ഗുഫിറ ലഹു വറഹിമ ഫഖദ് ഫാസ ഫിൽ ആഖിറ, ആർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടിയോ, ആർക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടിയോ, അവൻ ആഖിറം കിട്ടി. അല്ലാഹുവിന്റെ കാരുണ്യം ആർക്ക് കിട്ടിയോ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ആർക്ക് കിട്ടിയോ, അവൻ ആഖിറത്തിൽ വിജയിച്ചു. വമൻ ഉഫിയ വറുസിക ഫിദ്ദുനിയ ഫഖദ് സഅദ ഫിദ്ദുനിയ, ആർക്ക് റിസ്ക് കിട്ടിയോ, ആർക്ക് റിസ്ക് കിട്ടിയോ, ആർക്ക് ആഫിയത്ത് കിട്ടിയോ, അവന് ദുനിയാവും കിട്ടി. ദുനിയാവിൽ വേണ്ടതാണല്ലോ ആഫിയത്ത്, ആഫിയത്ത് ആരോഗ്യം, സൗഖ്യം, റിസ്ക്, ദുനിയാവിൽ വേണ്ടതല്ലേ? ഇത് രണ്ടും കിട്ടിയാല് ദുനിയാവും കിട്ടി. അപ്പൊ ആ ഒരൊറ്റ ദുആയിൽ ദുനിയാവും ആഖിറവും, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അങ്ങനെയാണ് റബ്ബിനോട് ചോദിക്കേണ്ടത്. ഒരൊറ്റ ദുആയിൽ നാല് കാര്യങ്ങൾ, നാല് കാര്യങ്ങൾ ഒറ്റ ദുആയിൽ, നാല് കാര്യങ്ങൾ അതാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി, അപ്പൊ അള്ളാഹുവിനോട് ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഗൗരവമുള്ള ഒരു സംഗതിയാണ്, അത് ഗൗരവമുള്ള ഒരു സംഗതിയാണ്. ഒരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം, ഇബ്നു ജുദ്ആന്റെ ഹദീസ്. ഉമ്മറെ പേര് അബ്ദുള്ള എന്നാണ്, ഇബ്നു ജുദ്ആൻ. ഇബ്നു ജുദ്ആന്റെ ഹദീസ് ആയിഷ റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഖുൽതു, ആയിഷ ബി പറയണ, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ, ഇബ്നു ജുദ്ആൻ, ഇബ്നു ജുദ്ആനെ പറ്റി ഞാൻ ചോദിച്ചു. ഉമ്മറെ ചരിത്ര ഹിസ്റ്ററി നമുക്ക് വേറെ പഠിക്കാം. ഇബ്നു ജുദ്ആനെ പറ്റി ഞാൻ റസൂലിനോട് ചോദിച്ചു. കാന ഫിൽ ജാഹിലിയത്തി യസിലുർ റഹിമ വയുത്ഇമുൽ മിസ്കീൻ. അയാൾ ജാഹിലിയ കാലഘട്ടത്തിൽ കുടുംബബന്ധം ചാർത്തിയ ആളാണ്. അതേപോലെ തന്നെ ഭക്ഷണം കൊടുത്ത് സാധുക്കൾക്ക് മിസ്കീനെ ഭക്ഷിപ്പിച്ചിരുന്ന ആളാണ്. ഫഹൽ ദാ കനാഫിഹു, അത് അവന് ഉപകാരപ്പെടുമോ? അയാളെ കുറിച്ച് ചരിത്രത്തിൽ കാണാം, അയാള് ഇഹ്സാൻ, ജൂദ്, കർമ്മ, ഈ മൂന്ന് ഗുണങ്ങളുള്ള ടോപ്പ് ഒരു നേതാവായിരുന്ന ആള് ഇബ്നു ജുദ്ആൻ. ഇഹ്സാന്, ജൂദ്, കർമ്മ, അതിനായിട്ട് ഒരു സാധനം തന്നെ ഉണ്ടാക്കുക, ആൾക്കാരെ മുഴുവൻ സൽക്കരിക്കും, എല്ലാവർക്കും ഉപകാരം, ഒരു പരോപകാരി, ഒരു ഒരു സാമൂഹ്യ പ്രവർത്തകൻ, നാട്ടിൽ എല്ലാവർക്കും ഉപകാരം ചെയ്തെടുക്കുന്ന ആള്. അപ്പൊ ഹദീസിൽ രണ്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു, കുടുംബബന്ധം ചാർത്തുന്നവനും മിസ്കീനൊക്കെ ഭക്ഷണം കൊടുക്കുന്നവൻ, അത് ഇബ്നു ജുദ്ആൻ ഉപകാരപ്പെടുമോ ആണ് ചോദ്യം. അതിന് റസൂലുള്ള കൊടുത്ത മറുപടി കേട്ടോ, ലാ യൻഫഉഹു, അത് അവന് ഉപകാരപ്പെടൂല. ഇന്നഹു ലം യഖുൽ യൗമൻ, എന്തുകൊണ്ട് ഉപകാരപ്പെടൂല? ഒരു ദിവസം പോലും അവന്റെ നാവ് കൊണ്ട് അവൻ പറഞ്ഞിട്ടില്ല, റബ്ബിഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ, പരലോകത്തിന്റെ അന്ന്, ആ യൗമദ്ദീനിന്റെ അന്ന് എന്റെ ദുനൂബുകൾ റബ്ബെ പുറത്തു തരണേ എന്നുള്ളത് ഒരു ദിവസം പോലും അവന്റെ നാവ് കൊണ്ട് അവൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൻ ചെയ്ത ഒരു നന്മയും അവന് ഉപകാരപ്പെടില്ല. ഇത് ഉലമാക്കൾ ഈ ഹദീസ് കൊണ്ടുവന്നത് കാഫിർ എത്ര നന്മകൾ ചെയ്താലും ആ നന്മ കൊണ്ട് മാഫീഫായത, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്. ഈ ഹദീസിന്റെ ഫായ്ദകൾ വിശദീകരിച്ച കൊടുത്ത് ഉലമാക്കൾ പറഞ്ഞു, കാഫിറിന്റെ സ്ഥിതിയാണ് എന്ത്, അവന്റെ നാവ് കൊണ്ട് ഒരിക്കൽ ഒരു ദിവസം പോലും എന്ത് പറഞ്ഞിട്ടില്ല, റബ്ബി ഫിർലി ഹത്തിയത്തി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ കാഫിറിന്റെ കാര്യം അങ്ങനെ, മുഅ്മിനായ നമ്മളോ? ഇബ്നു ജുദ്ആൻ അടക്കട്ടെ, ഇബ്നു ജുദ്ആൻ അടക്കട്ടെ, അവൻ കാഫിറാണ്. റസൂലുള്ള പറഞ്ഞ പ്രയോഗം ഇന്നഹു ലം യഖുൻ, ഇന്നഹും ലം യഖുൽ യൗമൻ, ഒരു ദിവസം പോലും അവൻ പറഞ്ഞിട്ടില്ല എന്നാണ്. റബ്ബിഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ അന്ന് എന്റെ പാപങ്ങൾ റബ്ബെ പുറത്തു തരണം എന്നുള്ളത് ഒരു ദിവസം പോലും അവൻ പറഞ്ഞിട്ടില്ല. ഇബ്നു ജുദ്ആൻ പറഞ്ഞിട്ടില്ല, നമ്മളോ? എന്നാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. ഈ ഹദീസ് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. നമ്മളോ ഇസ്തിഗ്ഫാറിന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്ന പ്രാധാന്യം എന്താണ്, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഹസനുൽ ബസ്രി റഹ്മത്തുല്ലാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്നു, മൂപ്പർക്ക് ഒരു ആവലാതി ബോധിപ്പിച്ചു. റബീഅ ബിനു സുബൈഹ് റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നു, ഷക്കാ റജുലുൻ ലിൽ ഹസനുൽ ബസ്രി റഹ്മത്തുല്ലാഹി അലൈഹി, ഹസൻ ബസ്രിന്റെ അടുത്ത് വന്നിട്ട് ഒരാള് ആവലാതി പറഞ്ഞു, അൽ ജുദൂബത, വരൾച്ചയാണ് മൂപ്പരുടെ പ്രശ്നം. ഫഖാല ലഹു ഇസ്തഗ്ഫിറില്ലാ ഇസ്തഗ്ഫിറില്ലാ, ഹസൻ ബസ്രി റഹ്മത്തുല്ലാഹി പറഞ്ഞു, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യ്. മൂപ്പരുടെ പ്രശ്നം എന്താണ്? ജുദൂബത്താണ്, വരൾച്ചയാണ്. അതിന് കൊടുത്ത പരിഹാരം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. വശക ആഖറു ഇലൈഹിൽ ഫഖറ ഫഖാല ലഹു ഇസ്തഗ്ഫിറില്ലാ, വേറൊരാള് വന്നിട്ട് ദാരിദ്ര്യത്തെ കുറിച്ച് ആവലാതി പറഞ്ഞു. ഫഖറാണ്, ദാരിദ്ര്യാണ്, എന്നും ദാരിദ്ര്യം. ഹസൻ ബസ്രി അതിന്റെ പരിഹാരം പറഞ്ഞു കൊടുത്തു, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യേ. വഖാല ലഹു ആഖറു, മൂന്നാമത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ദുഅല്ലാഹു അയർസുഖനി വലദൻ, എനിക്ക് മക്കളില്ല, അതുകൊണ്ട് എനിക്ക് മക്കളെ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ ദുആ ചെയ്താലും. വഖാല ലഹു ഇസ്തഗ്ഫിറില്ലാ, ഹസൻ ബസ്രി അദ്ദേഹത്തോട് പറഞ്ഞു, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യേ. വശക്കാ ഇലൈഹി ആഖറു ജഫാഫ ബുസ്താനിഹി, വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ തോട്ടം ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഫഖാല ലഹു ഇസ്തഗ്ഫിറില്ലാ, അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യേ. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇസ്തിഗ്ഫാർ. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കണ്ടേ, നമുക്ക് പരിഹരിക്കണം. നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഖൈറാത്തുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെയുള്ള പരിഹാരം ഇവിടെ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചു? ഒന്ന്, വരൾച്ചയ്ക്കുള്ള പരിഹാരം, അത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യലാണ്. ദാരിദ്ര്യത്തിനുള്ള പരിഹാരം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മക്കളെ കിട്ടണം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. വേറെ ആൾ വന്നിട്ട് പറഞ്ഞു തോട്ടം ഉണങ്ങിപ്പോയി, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഫഖുൽനാ ലഹു ഫീ ദാലിക, ഞങ്ങൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, മാ ഖുൽതു ഫഖാല, ഇതെന്താണ്? എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം ഇസ്തിഗ്ഫാർ ആണെന്നുള്ളതാണ്. ഇതെന്താണ്? ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ ഖുൽതു മിൻ ഇൻദി ശയ്യ, ഞാൻ എന്റെ അഭിപ്രായമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇത് മാ ഖുൽതു മിൻ ഇൻദി ശയ്യ, ഞാൻ എന്റെ അഭിപ്രായമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നല്ലാഹ തആല യഖൂലു ഫീ സൂറത്തി നൂഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നൂഹ് എന്ന സൂറത്തിലൂടെ പറയുന്നു, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഖഫ്ഫാറ യുർസിലു സമാ അലൈക്കും മിദറാറ വയംദിദുക്കും ബി അംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊള്ളുക. അള്ളാഹു വളരെയധികം പൊറുക്കുന്നവനാണ്. അള്ളാഹു ആകാശത്തെ നിങ്ങൾക്ക് അയച്ചു തരും. അതേപോലെ തന്നെ ധാരാളം സ്വത്തിലും സമ്പത്തിലും അള്ളാഹു നിങ്ങൾക്ക് വർദ്ധനവ് നൽകും. പയം തിരുക്കും ബി അംവാലിൻ വബനീൻ, സമ്പത്തിലും മക്കളിലും അള്ളാഹു നിങ്ങൾക്ക് വർദ്ധനവ് നൽകും. വൈജ അല്ലക്കും ജന്നാത്തിൻ വൈജ അല്ലക്കും അൻഹാറ, സൂറത്തു നൂഹിലെ ഈ ആയത്തുകൾ ഓതി കൊടുത്തു. അപ്പൊ ഹസൻ ബസ്രി പറഞ്ഞു, ഇത് എന്റെ അഭിപ്രായമല്ല, അള്ളാഹുവിന്റെ കിതാബിൽ പറഞ്ഞതാണ്. ഇതാണ് ഇസ്തിഗ്ഫാർ. ഈ രൂപത്തിലായിരുന്നു ഇസ്തിഗ്ഫാറിനെ നമ്മുടെ മുൻഗാമികള് മനസ്സിലാക്കിയത്. ഇത് ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീർ ഉദ്ധരിച്ച സംഭവമാണ്. അദ്ദേഹത്തിന്റെ തഫ്സീർ ഉദ്ധരിച്ച സംഭവമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മരണപ്പെട്ടുപോയ ഒരു പിതാവിന് ആ പിതാവിന് ദറജകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഇസ്തിഗ്ഫാർ. അതാണ് ഇസ്തിഗ്ഫാറിന്റെ പവർ. ഇത് എല്ലാറ്റിനുമുള്ള ഒരു മരുന്നാണ്, ദവ ആണ്, എല്ലാ ദാഇനുമുള്ള ഒരു ദവ ആണ്. അഹദീസിൽ കാണാം, ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന്റെ ദറജകൾ ഇങ്ങനെ 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 അല്ലാഹു ഇങ്ങനെ ഉയർത്തിക്കൊടുക്ക സ്വർഗത്തിൽ. ഫയഖൂലു അന്ന ഹാദാ, ആ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കാണ് സ്വർഗത്തിലാണ് ഇതെങ്ങനെ. ഓരോ ദിവസം കഴിയുന്നതോറും സ്വർഗത്തിൽ സ്വർഗത്തിൽ പദവികളുണ്ടല്ലോ, ഓരോ ദർജകൾ ഇങ്ങനെ അയാൾക്ക് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ അയാൾ ചോദിക്കാണ് ഇതെങ്ങനെയാണ്, അയാൾ അമലൊന്നും ചെയ്യണില്ല, അയാൾ മരിച്ചു പോയില്ലേ. അപ്പോ ആ മനുഷ്യനോട് പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദി കലക, ഇത് നിനക്ക് വേണ്ടി നിന്റെ സന്താനം ഇസ്തിഗ്ഫാർ ചെയ്തതുകൊണ്ടുണ്ടാകുന്നതാണ്. ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ, അല്ലാഹുമ്മ ഗഫിർ ലഹു എന്നുള്ളത് നിന്റെ മകൻ ദുനിയാവിൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു നിനക്ക് വേണ്ടി. അപ്പൊ ഈ ദുനിയാവിൽ മകൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ സ്വർഗത്തിന് അവന്റെ ദറജകൾ ഇങ്ങനെ. ആ അതിനേക്കാൾ വലിയൊരു സമാധാനം എന്താണ്? ഇങ്ങനത്തെ മക്കളെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് മരിക്കുന്നതിന്റെ മുമ്പ് ആലോചിക്കണം, അത് വേറെ ഒരു സംഗതിയാണ്. ഇന്നത്തെ വളർന്നു വരുന്ന തലമുറകളെ പോലെ സ്ഥിതിയൊക്കെ അല്ലെ, 1000 റിയാലും 800 റിയാലും കൊടുത്തിട്ട് മാത്സും മറ്റതൊന്നും ട്യൂഷൻ എടുപ്പിക്കാന്നത്തെ രക്ഷിതാക്കൾക്ക് ഒരു മടിയില്ല. മദ്രസിന് 200 റിയാൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിന് 200 റിയാലോ, അത് പോട്ടെ, അത് വേറൊരു വിഷയം. ട്യൂഷൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഖുറാൻ പഠിപ്പിക്കാന് വേണ്ട അറിയാം. അബദ്ധത്തെ തലമുറ ആ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വൃത്തികേടലും മുസ്ലിങ്ങളാണ്. ഒരു പത്രം എടുത്തു നോക്കി, ഒരു സോഷ്യൽ മീഡിയ എടുത്തു നോക്കി, എന്ത് കുന്തരാണ്ടത്തിലും മുസ്ലിങ്ങളാണ് അവിടെ ഭൂരിപക്ഷം. മുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിം ചെറുപ്പക്കാര്, അതിന്റെ കുറ്റക്കാരാരാ? രക്ഷിതാക്കളോ അതോ അവരോ? അപ്പൊ ഇവിടെ ഈ ഹദീസിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറയപ്പെടും എന്നുള്ളതാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സീറ വിശദീകരിക്കുന്ന ചില ഗ്രന്ഥങ്ങളിൽ ഒരു സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയണേ, വൈന്നഹു, അദ്ദേഹം തന്നെ പറയണേ, ചില മസ്അലകളിൽ എനിക്ക് സംശയം ഉണ്ടാകും, എന്റെ മനസ്സിങ്ങനെ അത് ഏതാണ് അല്ലെ, ചില മസ്അലകൾ വരുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോ അലത്തി തഷ്കുലു അലയ്യ, എന്റെ മനസ്സവിടെ നിൽക്കും, അത് ഏതാണ് അതിൽ ശരിയായത് എന്നുള്ളത് അറിയണല്ലോ. അപ്പൊ എന്റെ മനസ്സവിടെ നിൽക്കും ചില വിഷയങ്ങൾ വരുമ്പോ. ആര്? ഇബ്നു തീമിയാണ് പറയുന്നത്. അത്തരത്തിലുള്ള ചില പിന്നെ സംശയം ഉണ്ടാക്കുന്ന ചില സംഗതികൾ വരുമ്പോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ വരുമ്പോ? ഫാസ്തഗ്ഫിറുല്ലാ, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. അൽഫമറ ഔ അക്സർ ഔ അഖൽ, ആയിരം തവണ ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. ചിലപ്പോ അതിനേക്കാൾ കൂടുതൽ, ചിലപ്പോ അതിനേക്കാൾ കുറവ്. വിൻതീമി പറയണം, ഹത്തായൻ ശരി ഹസ്വതറു വയൻജലി ഇഷ്കാലുമാ അഷ്കല, അങ്ങനെ എന്റെ മനസ്സ് അതങ്ങോട്ട് വിശാലാക്കും. ആ ഇസ്തിഗ്ഫാറാണ് ചൊല്ലിക്കഴിയുമ്പോൾ എന്റെ മനസ്സങ്ങോട്ട് വിശാലാകും, ഒരു വെളിച്ചം കിട്ടും, എന്റെ മനസ്സിലുണ്ടാകുന്ന ആ ഇഷ്കാല് അതോടുകൂടിയിട്ടാണ് നീങ്ങിപ്പോവും ചെയ്യും. ഇബ്നു തൈമിയ്യന്റെ ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോ ഞാൻ ആയിരം തവണ അതെല്ലാം പറഞ്ഞ് അൽഫമറ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും, അപ്പൊ എനിക്കൊരു ഹൃദയത്തിനൊരു വിശാലത കിട്ടും എന്നുള്ളതാണ് ആര് പറയുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിലെ സൂറത്ത് ഹൂദിന്റെ 52-ാമത്തെ ആയത്തിന്റെ ഷറഹിൽ പറഞ്ഞു, മനിത്തസഫ ബിസിഫത്തിൽ ഇസ്തിഗ്ഫാർ, ആരാണോ ഇസ്തിഗ്ഫാർ എന്ന സിഫത്ത് കൊണ്ട് വർണ്ണിക്കപ്പെടുന്നത്, വിശേഷിപ്പിക്കപ്പെടുന്നത്, യസ്സറല്ലാഹു അലൈഹി റിസ്ഖ, അള്ളാഹു അവന്റെ റിസ്ഖ് എളുപ്പാക്കി കൊടുക്കും, അള്ളാഹുവിന്റെ റിസ്ഖ് എളുപ്പാക്കി കൊടുക്കും. വസഹല അലൈഹി അംറ, അവന്റെ കാര്യങ്ങളൊക്കെ അല്ല എളുപ്പാക്കി കൊടുക്കും. വഹഫിള അലൈഹി ശഅനഹു വഖുവതഹു, അവന്റെ കഴിവും അവന്റെ കാര്യവും ഒക്കെ അല്ല സംരക്ഷിക്കും, അല്ല പ്രൊട്ടക്ട് ചെയ്യും. എന്ത് ചെയ്താല്? ഈ ഇസ്തിഗ്ഫാർ എന്ന ഗുണം അയാളിലുണ്ടെങ്കിൽ. ആരാ പറഞ്ഞത്? ഇബ്നു കസീർ. എന്തൊക്കെ പറഞ്ഞത്? ഒന്ന്, അവന്റെ റിസ്ഖ് എളുപ്പാക്കി കൊടുക്കും, റിസ്ഖ് എളുപ്പാക്കി കൊടുക്കും. രണ്ട്, അവന്റെ കാര്യം എളുപ്പാക്കി കൊടുക്കും. ചിലപ്പോൾ നമുക്ക് നല്ല സമ്പത്തുണ്ടാവും, നല്ല ജോലി ഉണ്ടാകും, മക്കളുണ്ടാകും, ദുനിയാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ടാവും. കിട്ടേണ്ടതുണ്ടല്ലോ, ഒരു ഗൈന നഫ്സ്, ഒരു മനസ്സിന്റെ ഐശ്വര്യം സന്തോഷം, അത് മാത്രം ഉണ്ടാവില്ല. അതിന്റെയൊക്കെ കാരണം അതാണ്, അള്ളാഹുവിൽ നിന്ന് അകലുന്നത് കൊണ്ടാണ്. ഇത്തരത്തിലുള്ള ദിക്റുകളിൽ നിന്ന്, ദുആകളിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരെയാണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഈ പണം, അധികാരം, സമ്പത്ത്, ഇതൊക്കെ എന്തിനാ? ദുനിയാവിൽ സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും ദുനിയാവിൽ ഒരു മനസ്സമാധാന, ഒരു മനസ്സിനൊരു സംതൃപ്തി ഇല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ ഇബ്നു കസീർ പറയണ, അള്ളാഹു അവന്റെ കാര്യത്തെ, അവന്റെ ശക്തിയെ, അവന്റെ കഴിവിനെ അള്ളാഹു പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളത് വിശദീകരിച്ചിട്ട് ആര് പറയണേ? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. ഇത് മാത്രല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. നരകം കാണിക്കപ്പെട്ട സന്ദർഭത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്, അതിൽ സ്ത്രീകളാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് പെണ്ണുങ്ങളെ, സ്ത്രീകളെ നിങ്ങൾ സ്വതക്ക കൊടുക്കണം എന്ന് പറഞ്ഞ ഹദീസ്, ആ ഹദീസിന്റെ വേറെ ചില രിവായത്തുകളിൽ ഒരു പദം കൂടി വന്നിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്വതക്ക കൊടുക്കണം എന്നുള്ളത് നമ്മളെല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, സ്വതക്കന്റെ പ്രാധാന്യം പറയുമ്പോൾ അല്ലേ. രസൂലുള്ളാഹി പറഞ്ഞല്ലോ, ആ ഹദീസ് ഇങ്ങനെയാണ്, യാ മഅശറ നിസാ, പെണ്ണുങ്ങളെ, സ്ത്രീകളെ, തസദ്ദഖ്ന, നിങ്ങൾ ധർമ്മം ചെയ്യണം. ആ അതിന്റെ അടുത്ത പദം എന്താ? അത് മുസ്ലിമിലെ റിപ്പോർട്ടിലുള്ളതാണ്. അതിന്റെ അടുത്ത പദം വാക്സിർണൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. കാരണം എന്താ? ഫൈനി റായിത്തുകുൻ അക്സർ അഹ്ലിന്നാർ, നരകത്തിന്റെ ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകളായിട്ട് നിങ്ങളെയാണ് ഞാൻ കണ്ടത്. അപ്പൊ അതിന്റെ കാരണം പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരുന്നായിട്ട്, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന്, സ്വതക്ക കൊടുക്കണം. ദ റസൂലുള്ളാ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. വമാ യൻതിഖു അനിൽ ഹവ, അപ്പൊ നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണെന്ന് പറയുന്നത് വഹീന്റെ അടിസ്ഥാനത്തിൽ, ആ ചില്ലറ കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ട് കാര്യം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ സ്ത്രീകളോട് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒന്ന് സദഖ കൊടുക്കുക, അതിന്റെ കൂടെ പറഞ്ഞ എന്താ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നല്ല പറഞ്ഞത്, ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം എന്നാണ് ഹദീസിൽ വന്നത്. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിലാണ് അത് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ആയത്തുകളും ഒരുപാട് ഹദീസുകളും ഒരുപാട് ആസാറുകളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഞാനിവിടെ വിഷയം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഇസ്തിഗ്ഫാർ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഇത് നമുക്കുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. എത്രത്തോളം ഹദീസ് ആയത്തങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അള്ളാഹിന്റെ റസൂല് നിങ്ങളിലുള്ള കാലത്തോളം അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല. എന്താ പറഞ്ഞത്? നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ അദാബ് നിങ്ങൾക്ക് വരില്ല. സൂറത്ത് അൻഫാലിൽ ആയത്ത് അങ്ങനെ വരുന്നുണ്ട് അല്ലേ? വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നീ അവരിൽ ഉണ്ടായിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും, അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതുമല്ല. വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു പറഞ്ഞത് രണ്ട് അമാനുകളാണ് ഈ ഭൂമിയിലുള്ളത്. രണ്ട് അമാൻ, രണ്ട് നിർഭയത്വങ്ങൾ, രണ്ട് സുരക്ഷിതത്വങ്ങൾ, രണ്ട് സംരക്ഷണങ്ങൾ. ഒന്ന് അദ്ദേഹം പറഞ്ഞു, അതായത് മിൻ അദാബിൽ, അള്ളാഹുവിന്റെ അദാബിൽ നിന്നും നമ്മൾക്ക് രണ്ട് സംരക്ഷണങ്ങളാണുള്ളത്. എന്നിട്ട് അലി അള്ളാഹു പറഞ്ഞു അതിൽ ഒന്നും ഉയർത്തപ്പെട്ടു. ഒന്നാരാണ്? ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് അലി അള്ളാഹു പറഞ്ഞതായിട്ടുണ്ട്, ഇബ്നു അബ്ബാസ് പറഞ്ഞതായിട്ടൊക്കെ അസറുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ അമാൻ റസൂലുള്ളാണ്, റസൂലുള്ളാഹ് വഫാത്തായി മരണപ്പെട്ടു. ഇനി രണ്ടാമത്തെ അമാൻ നിങ്ങളിലുണ്ട്, ഫതമസ്സകൂ ബിഹി, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. അമ്മൽ മർഫു, ഉയർത്തപ്പെട്ട അമാൻ, ഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹാണ്. അമ്മൽ ബാഖി മിൻഹുമ, ആ രണ്ടിലിന് ബാക്കിയുള്ളത് ഫൽ ഇസ്തിഗ്ഫാർ, ഇനി അതിൽ ബാക്കിയുള്ളത് എന്താണ്? ഇസ്തിഗ്ഫാർ ആണ്. അപ്പൊ ആ അമാൻ അതൊരു അമാനാണ്, നിർഭയത്വമാണ്, അതൊരു സുരക്ഷിതത്വമാണ് എന്നുള്ളതാണ് ഈ ആയത്തിന്റെ ഷറഹിൽ നബ്ബാസിൽ നിന്നും അലി റളിയല്ലാഹുവിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഇനി അത് ഏത് സന്ദർഭത്തിൽ ചെല്ലണം, എങ്ങനെയൊക്കെ ചെല്ലണം, എത്ര എണ്ണം, എങ്ങനെയൊക്കെ അതിന്റെ രീതികൾ, ഏതൊക്കെ രൂപത്തിലുള്ള ദുആകൾ ദിക്റുകൾ വന്നിട്ടുണ്ട്, ഇസ്തിഗ്ഫാറിന്റെ ഒരുപാട് രൂപങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ വേറെ മനസ്സിലാക്കേണ്ടതാണ്, വേറെ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പൊ ഇന്ന് ഇത്ര മാത്രം. ഇതാണ് ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യം. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഒരു ദിവസം ഒരു സദസ്സിൽ അള്ളാഹു റസൂല് 100 തവണ, 70-ലധികം തവണ, ഒരു മജ്‌ലിസിൽ പോലും 100 തവണ എന്നൊക്കെയാണ് സഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഹദീസുകൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇത് നമുക്ക് ഈ ദുനിയാവിലെ രക്ഷയാണ്, ആഖിറത്തിലും രക്ഷയാണ്. ഹസൻ ബസ്രി പറഞ്ഞല്ലോ, ഫഖറിനുള്ള പരിഹാരം, മക്കളെ കിട്ടാനുള്ള പരിഹാരം, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഒക്കെ എല്ലാം അത് ഒക്കെ ഈ ഇസ്തിഗ്ഫാറിലുണ്ട്. കാരണം അള്ളാഹുവിന് അത് ഇഷ്ടമാണെന്നുള്ളതാണ്, അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹ എന്താ പറഞ്ഞത്, നിങ്ങളാണ്ട് മാറ്റിയിട്ട് അള്ളാഹ വേറൊരു കൗമിനെ കൊണ്ടുവരും അല്ലേ, നീ വേറൊരു കൗമിനെ കൊണ്ടുവരും, അവര് തെറ്റ് ചെയ്യും, അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളെല്ലാവരും തെറ്റ് ചെയ്യണം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം, അള്ളാഹ ഇസ്തിഗ്ഫാർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാ അതിന്റെ അർത്ഥം അല്ലെ. അത് ഹദീസിൽ വന്നിട്ടുണ്ട്, വേറെ ഹദീസിൽ അത് കാണാം. അപ്പൊ അതാണ് ഇതിന്റെ പ്രാധാന്യം. അതുകൊണ്ട് ഇതൊരു ഇബാദത്താണ്, ദുആത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ദിക്റിൽപ്പെട്ടതാണ്, ദുആയിൽപ്പെട്ടതാണ്, നിരന്തരമായിട്ട് അള്ളാഹുവിനോട് പറയേണ്ടതാണ്. അതിന്റെ രൂപങ്ങൾ ഒക്കെ നമ്മൾ വേറെ പഠിച്ചു മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല വിഷയങ്ങൾ പഠിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ദിക്റുകളും ദുആകളും